കർത്തവരെ സ്നേഹിച്ച് വിശുദ്ധ പദവിയിലേക്ക്. ജിൽസ ജോയ് എഴുതുന്നു, ഒന്നാം വത്തിക്കാൻ സുവനഹദോസ് നടന്നുകൊണ്ടിരുന്ന 1870 കാലം പുരോഹിതനായ ഡാനിയൽ കൊംബോണി വെറോണയിലെ മെത്രാന്റെ കൂടെ ഒന്നാം വത്തിക്കാൻ സുവനഹദോസിനെത്തിയിരുന്നു. കത്തോലിക്ക വിശ്വാസത്തെ സംബന്ധിച്ച പ്രമാണരേഖയ്ക്കായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കവെയാണ് സാവന്നയുടെ മെത്രാൻ അമേരിക്കയിലെ ജോർജിയയിൽ നിന്ന് വന്ന പിതാവ് ഈ വരി കൂട്ടിച്ചേർക്കാൻ പറയുന്നത്, നീഗ്രോകൾ മനുഷ്യ കുടുംബത്തിന്റെ ഭാഗമാകേണ്ടവർ അല്ലെന്നും മനുഷ്യർക്കുള്ളതുപോലുള്ള ആത്മാവ് അവർക്ക് ഇല്ലെന്നുമുള്ള മണ്ടൻ അഭിപ്രായത്തെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു. ആഫ്രിക്കക്കാരെ അമേരിക്കയിൽ അടിമകളായി വിൽക്കുകയും അവരോട് മൃഗങ്ങളോടെന്നവണ്ണം പെരുമാറുകയും ചെയ്തുകൊണ്ടിരുന്ന കാലമായിരുന്നു അത്. മനുഷ്യരായി അവരെ പരിഗണിച്ചിരുന്നില്ല. ഹിറ്റ്ലർ മെയിൻകാഫ് എന്ന പുസ്തകത്തിൽ എഴുതിയിരുന്നത്, പകുതി കുരങ്ങും പകുതി മനുഷ്യനുമായ നീഗ്രോയെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് കുറ്റകരമായ വിഡ്ഢിത്തവും യുക്തിക്ക് നിരക്കാത്ത തെറ്റുമാണെന്നാണ്. അമേരിക്കയിലെ ബിഷപ്പിന്റെ ഇടപെടലിന് ശേഷമുണ്ടായ ചർച്ച ശ്രദ്ധയോടെ കേട്ടിരുന്ന ഫാദർ ഡാനിയൽ കൊംബോണി ഏറ്റവും അവഗണിക്കപ്പെട്ടിരുന്ന ഭൂഖണ്ഡമായ ആഫ്രിക്കയുടെ സുവിശേഷവൽക്കരണത്തിനായി അപേക്ഷിച്ച് വാദിച്ചു. ആഫ്രിക്കയിൽ സുവിശേഷം എത്തിക്കാനായി ഓരോ ഇടവകയും തങ്ങളാൽ ആയത് ചെയ്യണം എന്നുള്ള അപേക്ഷയിൽ 70 മെത്രാന്മാരെ കൊണ്ട് ഒപ്പിടുവിക്കാൻ കഴിഞ്ഞു. രണ്ടാം വത്തിക്കൻ കൗൺസിൽ നടന്നപ്പോൾ പ്രേഷിത പ്രവർത്തനം, തിരുസഭ തുടങ്ങിയ പ്രമാണരേഖകളിൽ ഡാനിയൽ കൊംബോണിയുടെ ധാരാളം ആശയങ്ങൾ കടമെടുത്തു. പരസ്യമാക്കാത്ത വ്രതം. ലൂയിജിയുടെയും ഡൊമിനിക്കയുടെയും മകനായി ഇറ്റലിയിൽ ലിമോണെ എന്ന സ്ഥലത്ത് 1831 March 15 ഡാനിയൽ കൊംബോണി ജനിച്ചു. 8 മക്കളിൽ 4 ജനിച്ച ഡാനിയൽ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. ദാരിദ്ര്യം മൂലം 12 വെറോണയിലെ ഒരു സ്കൂളിലേക്ക് അവനെ അയച്ച് പഠിപ്പിക്കേണ്ടി വന്നു. ഫാദർ നിക്കോള മാസ സ്ഥാപിച്ച സ്കൂളായിരുന്നു അത്. ഫാദർ മാസ ആഫ്രിക്കയെ നെഞ്ചിലേറ്റിയിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും അടിമക്കച്ചവടത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ആഫ്രിക്കൻ കുട്ടികൾക്ക് സന്തോഷത്തോടെ ക്രൈസ്തവ വിദ്യാഭ്യാസം നൽകിയിരുന്നു. പിന്നീട് പുരോഹിതരായോ വിവാഹം കഴിപ്പിച്ചോ അവരുടെ സ്വന്തം രാജ്യത്തേക്ക് സുവിശേഷവൽക്കരണത്തിനായി അയക്കുമായിരുന്നു. സ്കൂളിൽ ഡാനിയലിന് എത്യോപ്യക്കാരനായ മുമ്പ് അടിമയായിരുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അതോടൊപ്പം ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്ന മിഷണറിമാർ പറയുന്ന കഥകളും കേട്ട് അവന് ആഫ്രിക്കൻ മിഷനോട് വലിയ താല്പര്യം തോന്നി. 1849 18 ആഫ്രിക്കയുടെ സുവിശേഷവൽക്കരണത്തിനായി ജീവിതം അർപ്പിക്കുന്നു എന്ന സ്വകാര്യ വ്രതം കൂടി അവനെടുത്തു. എല്ലാവരും മരിച്ചപ്പോൾ 1854 ഡാനിയൽ കൊംബോണി വൈദികനായി. വെറോണയിൽ ദൈവശാസ്ത്രത്തിന് പുറമെ ചില ഭാഷകളും അതിനു പുറമെ വൈദ്യശാസ്ത്രവും അദ്ദേഹം പഠിച്ചു. യുവ വൈദികൻ ആയിരിക്കുമ്പോൾ തന്നെ പ്ലേഗ് ബാധിച്ച രോഗിയെ ശുശ്രൂഷിക്കാനും മരുന്നുകൾ നിർദ്ദേശിക്കാനുമുള്ള അറിവുണ്ടായിരുന്നു. ലാറ്റിൻ, ഇറ്റാലിയൻ, ഫ്രഞ്ച്, സ്പാനിഷ്, പോർച്ചുഗീസ്, ജർമ്മൻ, ഹീബ്രു, അറബിക്കിന്റെ 13 പ്രാദേശിക വകഭേദങ്ങൾ, 3 ആഫ്രിക്കൻ ഭാഷകൾ ഇത്രയും കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്നു. 1857 ഡാനിയേലും മറ്റ് 5 മിഷണറിമാരും സുഡാനിലെ കാർത്തൂമിൽ എത്തി. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ 3 പേർ മരിച്ചു. അവരുടെ നേതാവും സുപ്പീരിയറും അടക്കം മരിക്കുന്നതിന് മുമ്പ് സുപ്പീരിയർ അവരെക്കൊണ്ട് ഒരു പ്രതിജ്ഞ എടുപ്പിച്ചു. അവരിൽ ഒരാളെ അവശേഷിക്കുന്നുള്ളൂ എങ്കിൽ പോലും അവരുടെ ഉദ്യമം ഉപേക്ഷിക്കില്ലെന്നും തിരിച്ചു പോകില്ലെന്നുമുള്ളതായിരുന്നു അത്. ദൈവം ആഫ്രിക്കയുടെ മാനസാന്തരം ആഗ്രഹിക്കുന്നു, അവർ അത് തുടരുമെന്നുള്ള ഉറപ്പിലാണ് അദ്ദേഹം കണ്ണടയ്ക്കുന്നത് എന്ന് പറഞ്ഞു. തന്റെ 18 വ്രതം ഡാനിയൽ നവീകരിച്ചു. മംഗളവാർത്ത തിരുനാൾ ദിവസമായിരുന്നു അത്. പുതിയ വെളിപാട്. ആദ്യത്തെ മിഷണറി യാത്ര കൂടുതൽ വിപരീത സാഹചര്യങ്ങളിലേക്കും കഠിനമായ കാലാവസ്ഥയിലേക്കും കൊണ്ടെത്തിച്ചെങ്കിലും ഡാനിയൽ അചഞ്ചലനായിരുന്നു. 8 മക്കളിൽ ആകെ അവശേഷിച്ച മകനായിരുന്നിട്ടും അവൻ മാതാപിതാക്കൾക്ക് എഴുതി, ഞങ്ങൾ ഇനിയും കഠിനമായി അധ്വാനിക്കേണ്ടി വന്നേക്കാം, കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വന്നേക്കാം, മരിക്കേണ്ടി വന്നേക്കാം, എങ്കിലും ഈശോ മിശിഹായുടെ സ്നേഹത്തെ പ്രതിയും ഏറ്റവും അവഗണിക്കപ്പെട്ട ആത്മാക്കളെ പ്രതിയും അധ്വാനിക്കുകയും മരിക്കുകയും ചെയ്യേണ്ടി വരുന്നത് അത്രത്തോളം മാധുര്യമുള്ളതായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഉദ്യമം ഉപേക്ഷിക്കാൻ വയ്യ. പക്ഷേ മരണത്തിന്റെ വക്കോളം എത്തിയതുകൊണ്ട് ഡാനിയലിന് ഇറ്റലിയിലേക്ക് തിരിച്ചു പോരേണ്ടി വന്നു. 1864 വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിനായി അദ്ദേഹം റോമിലെത്തി. September 15 വ്യാകുലമാതാവിന്റെ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ പത്രോസിന്റെ ശവകുടീരത്തിനരികിൽ പ്രാർത്ഥിക്കുമ്പോൾ പുതിയൊരു പദ്ധതി ഡാനിയലിന്റെ മുൻപിൽ തെളിഞ്ഞു. ആഫ്രിക്കയിലൂടെ തന്നെ ആഫ്രിക്കയെ രക്ഷിക്കുക, തങ്ങളുടെ ഭൂഖണ്ഡത്തെ സുവിശേഷവൽക്കരിക്കാനായി തങ്ങളുടെ തന്നെ മിഷണറിമാരെ അയക്കാൻ കെൽപ്പുള്ള ആഫ്രിക്കൻ സഭയെ രൂപീകരിക്കണം. എല്ലാ മിഷണറി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും സഹായത്തോടെ ആഫ്രിക്കൻ തീരദേശങ്ങളിൽ വിദേശികൾക്ക് കാലാവസ്ഥ അത്രയ്ക്ക് പ്രതികൂലമായി ബാധിക്കാത്ത രീതിയിൽ സ്വദേശികൾക്ക് പരിശീലനം നൽകണം. വിശ്വാസ പ്രചരണത്തിനായി കർദിനാളിന്റെയും 9 പിയൂസ് പാപ്പയുടെയും അനുമതി ലഭിച്ചതിനു ശേഷം ഡാനിയൽ ഒരു യൂറോപ്പ് ടൂർ സംഘടിപ്പിച്ചു. രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും മെത്രാന്മാരുടെയും സാധാരണ ജനത്തിന്റെയും ഒക്കെ പിന്തുണയ്ക്കായി മിഷണറി പ്രവർത്തനത്തിനായി സഹായമാകും വിധം ഒരു മിഷണറി മാഗസീനും ഇറക്കി. പാപ്പ എല്ലാത്തിനും പിന്തുണയായി നിന്നു. 1867 ഡാനിയൽ കോംബോണി തിരുഹൃദയത്തിന്റെ പുത്രന്മാർ എന്ന പേരിൽ ഒരു സഭാസ്ഥാപനത്തിന് തുടക്കം കുറിച്ചു. പിന്നീട് അത് പുരോഹിതരും സഹോദരരും അടങ്ങിയ സഭാസ്ഥാപനമായി വളർന്നു. കോംബോണിയൻ മിഷണറീസ് ഓഫ് ദ ഹേർട്ട് ഓഫ് ജീസസ് ഓർ ദ വെറോണ ഫാദേഴ്സ് ഓഫ് ബ്രദേഴ്സ് എന്ന പേരിൽ December 8, 1867 ആമലോത്ഭവ തിരുനാൾ ദിവസം ഈജിപ്തിലെ കെയ്റോയിൽ ആദ്യത്തെ മിഷൻ സെന്റർ തുറന്നു. പദ്ധതികളെല്ലാം ഡാനിയൽ പ്രാവർത്തികമാക്കുകയായിരുന്നു. സ്വദേശികളായ ആഫ്രിക്കക്കാരെ അധ്യാപകരായി നിയമിച്ചു. ആഫ്രിക്കൻ പെൺകുട്ടികൾക്ക് വിശ്വാസ പരിശീലനവും എംബ്രോയിഡറി, വീട്ടുജോലികൾ, ഗണിതം, ഫ്രഞ്ച്, ജർമ്മൻ, ഇറ്റാലിയൻ, അറബിക്, അർമേനിയൻ എന്നിവയിൽ പരിശീലനവും നൽകി. 1872 മിഷണറികളായ സ്ത്രീകൾക്കായി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. 1846 വികാരിയേറ്റിൽ 100 മില്യൺ നിവാസികൾ അടങ്ങിയിരുന്നു. അതിലേക്കായി നിയോഗിക്കപ്പെട്ട 120 മിഷണറിമാരിൽ 46 പേർ മരണമടഞ്ഞു. ബാക്കിയുള്ളവർ പിന്മാറി. കോംബോണിക്ക് എല്ലാം ആദ്യം മുതൽ തുടങ്ങേണ്ടി വന്നു. എന്നാൽ ഓബെയ്ദ്, കാർത്തും എന്നീ മിഷണറികളുമായി അദ്ദേഹം വീണ്ടും ആരംഭിച്ചു. അടച്ചുപൂട്ടലുകളുടെ ആരംഭം. എൽ ഒബെയ്ദ് അടിമക്കച്ചവടത്തിന്റെ കേന്ദ്രമായിരുന്നു. കോംബോണിയുടെ പരിശ്രമ ഫലമായി എൽ ഒബെയ്ദ് അടച്ചുപൂട്ടി. സ്വതന്ത്രനായ അടിമകളെ പൗരോഹിത്യത്തിനായി റോമിലേക്ക് അയക്കുക പോലും ചെയ്തു അദ്ദേഹം. അടിമ സമ്പ്രദായം നിർത്തലാക്കാനുള്ള ആദ്യത്തെ ഫലപ്രദമായ വഴിയായി ആഫ്രിക്കയുടെ സുവിശേഷവൽക്കരണം അദ്ദേഹം കണ്ടു. ക്രിസ്തീയതയ്ക്ക് മാത്രമേ ആഫ്രിക്കൻ സംസ്കാരം മെച്ചപ്പെടുത്താൻ കഴിയൂ എന്ന് ഡാനിയൽ തിരിച്ചറിഞ്ഞു. 1877 ഡാനിയൽ കോംബോണി സെൻട്രൽ ആഫ്രിക്കയുടെ വികാർ അപ്പസ്തോലിക് ആയി. മാസങ്ങൾക്കകം ആ വർഷത്തെ സ്വർഗാരോപണ തിരുനാളിൽ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. 1877-78 കാലഘട്ടം കഠിന പരീക്ഷണങ്ങളുടേതായിരുന്നു. കഠിന വരൾച്ചയും ക്ഷാമവും കൊണ്ട് ഇടയഗണത്തിൽ തന്നെ കുറെ പേർ മരിച്ചു. ആഫ്രിക്കയുടെ ഉയർത്തെഴുന്നേൽപ്പ് ദൈവപദ്ധതിയാണെന്നുള്ളതിന്റെ തെളിവാണ് നമ്മുടെ ഇപ്പോഴത്തെ കഷ്ടതകൾ. ഈ ദുരന്തങ്ങൾ, അപകടങ്ങൾ, ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുമ്പോഴും നിരാശപ്പെടരുത്. കാരണം കുരിശ് വിജയത്തിലേക്കുള്ള രാജകീയ പാതയാണ്, അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 1880 തളരാത്ത തീഷ്ണതയോടെ ബിഷപ്പ് കോംബോണി അദ്ദേഹത്തിന്റെ 8-ാമത്തെയും അവസാനത്തെയും ആഫ്രിക്കൻ യാത്ര നടത്തി. കൂടുതൽ സ്വദേശി ആഫ്രിക്കക്കാർ സുവിശേഷ വേലയെ പങ്കാളികളാകുന്നത് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചെങ്കിലും വിദേശ മിഷണറിമാരുടെ മരണനിരക്ക് ഏറെയായിരുന്നു. ഒരു വർഷത്തിനുള്ളിൽ അധ്വാന ഭാരത്താൽ സഹമിഷണറിമാരുടെ മരണസംഖ്യയുടെ വിഷമത്താൽ മഹാനായ ആ മിഷണറി രോഗബാധിതനായി. October 10, 1881 50-ാം വയസ്സിൽ കാർത്തൂമിലെ തന്റെ ആളുകളുടെ മധ്യെ വെച്ച് സ്വർഗസമ്മാനത്തിനായി അദ്ദേഹം യാത്രയായി. മാർപ്പാപ്പ കണ്ട സ്വപ്ന യാഥാർത്ഥ്യം. എല്ലാം പാഴായെന്ന് തോന്നുന്ന അവസ്ഥ ആയിരുന്നു അപ്പോൾ. സെൻട്രൽ ആഫ്രിക്ക മിഷനിലെ 100-ഓളം പുരോഹിതർ മരണമടഞ്ഞിരുന്നു. മുസ്ലിങ്ങളുടെ പ്രവർത്തനം മൂലം കുറേ മിഷനുകൾ വിഫലമായി. അദ്ദേഹത്തിന്റെ ശവകുടീരം അശുദ്ധമാക്കാൻ പോലും അവർ മുതിർന്നു. എങ്കിലും ശുഭപ്രതീക്ഷയുണ്ടായിരുന്നു. മിഷനുകളുടെ പ്രവാചകനായ ഡാനിയൽ കോംബോണി പറഞ്ഞിരുന്നു, പേടിക്കേണ്ട, ഞാൻ മരിച്ചാലും മിഷൻ മരിക്കില്ല. സഹിക്കാൻ ഏറെയുണ്ടാകുമെങ്കിലും നമ്മുടെ മിഷന്റെ വിജയം നിങ്ങൾ കാണും. അത് ശരിയായി. മധ്യ ആഫ്രിക്കയിൽ ഇന്ന് 600-ൽ ഏറെ മെത്രാന്മാരും 28,000-ലധികം പുരോഹിതരും അടങ്ങുന്ന ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണുള്ളത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ 1993 February 10 കാർത്തൂമിലെ തുറന്ന സ്റ്റേഡിയത്തിലെ പ്രസംഗപീഠത്തിൽ നിൽക്കുമ്പോൾ ലക്ഷോപലക്ഷം വിശ്വാസികൾ പാപ്പായുടെ വാക്കുകൾ കേൾക്കാൻ തടിച്ചുകൂടി. സുഡാനിലെ ബിഷപ്പ് എല്ലാവരുടെയും പേരിൽ പിതാവിനോട് പറഞ്ഞു, പരിശുദ്ധ പിതാവേ, ബിഷപ്പ് കോംബോണിയുടെ സ്വപ്നം യാഥാർത്ഥ്യമായതാണ് ഞങ്ങളെല്ലാം. March 26, 1994 അദ്ദേഹത്തിന്റെ വീരോചിതമായ നന്മകൾ അംഗീകരിക്കപ്പെട്ടു. ഡാനിയൽ കോംബോണിയെ ധന്യനായി ഉയർത്തി. 1996 March 17 വിശുദ്ധ ജോൺ പോൾ പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തി. December 20, 2022 ലുബ്ന അബ്ദുൽ അസീസ് എന്ന സുഡാനിൽ നിന്നുള്ള ഒരു മുസ്ലിം വനിതയുടെ രോഗശാന്തി ഡാനിയൽ കോംബോണിയുടെ മധ്യസ്ഥതയിൽ നടന്ന അത്ഭുതമായി സ്ഥിരീകരിച്ചതോടെ 2003 October 5 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ തന്നെ അദ്ദേഹത്തെ അൾത്താരവണക്കത്തിലേക്ക് ഉയർത്തി.